അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ, അമ്മാ ബാദ്. വാഹത്തിൽ ഇൽമിൻ്റെ ഒരു പ്രത്യേക പരിപാടി ആയിരുന്ന ഫീ കുല്ലി ബൈത്തി റാഖ്, എല്ലാ വീട്ടിലും ഒരു മന്ത്രിക്കുന്നവൻ എന്ന പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. വാഹത്തിൽ ഇൽമിൻ്റെ പ്രത്യേക പരിപാടിയായ ഫീ കുല്ലി ബൈത്തിൻ റാഖ്, എല്ലാ വീട്ടിലും ഒരു മന്ത്രിക്കുന്നവൻ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ പ്രേക്ഷകർക്ക് വന്നിട്ടുള്ള ചില സംശയങ്ങൾ, നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റുമായി വന്നിട്ടുള്ള സംശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്, ഇൻഷാല്ലാ. ആദ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യം, മന്ത്രം എന്ന് പ്രത്യേകം പേരിട്ട് പഠിപ്പിക്കണോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പോരെ, എന്തസുഖം വന്നാലും മന്ത്രിച്ചിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ പ്രത്യേകിച്ച് മന്ത്രത്തെ എതിർക്കുന്ന ആളുകളിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും വരാറുള്ളത്. അതുപോലെ തന്നെ സാധാരണക്കാരായുള്ള ആളുകൾക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സംശയങ്ങൾക്ക് നമ്മളോട് ബഹുമാന്യനായ സിറാജ് ബാലുശ്ശേരി മറുപടി പറയുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി, അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, വാഹത്തുൽ ഇൽം അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ഫീ കുല്ലി ബൈത്തിൻ റാഖ്, എല്ലാ വീട്ടിലും ഒരു മന്ത്രിക്കുന്നവൻ. ഈ ഒരു പ്രോഗ്രാം തുടങ്ങുവാൻ നമ്മെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്കും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾക്കുമൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണത്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് മുസ്ലിം ഉമ്മത്ത് അതിനെ അവഗണിക്കുന്നു. ആ അവഗണന കൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട്. പരിഹാരം ഇസ്ലാമിൽ ഉണ്ടായിരിക്കെ തന്നെ അവർ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവയുടെ പ്രാധാന്യം മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നാം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മന്ത്രത്തിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ നാം ചില പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. ഏറ്റവും അടുത്തായിക്കൊണ്ട് നാം അവതരിപ്പിച്ച മറ്റൊരു പ്രോഗ്രാമായിരുന്നു കണ്ണേറിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പല നിലക്കുമുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉത്തരം ലഭിക്കുവാനും കാര്യങ്ങൾ കൂടുതൽ ക്ലിയറാക്കാനും വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ, വേറെ ചില ആളുകൾ ഇത്തരം കാര്യങ്ങളോടൊക്കെയുള്ള ഒരു നിഷേധ സ്വഭാവത്തിൽ ചോദിക്കുന്നതും കാണാം. രണ്ടാണെങ്കിലും വിഷയങ്ങൾക്ക് പ്രാമാണികമായി മറുപടി പറയുക എന്നത് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. സംശയമുള്ള ആളുകൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി ആ വിഷയത്തെ സംബന്ധിച്ച് പുനർവിചിന്തനം നടത്താനും ഈ ഉത്തരം സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. ശ്രോതാക്കളിൽ നിന്ന് അതല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ക്രോഡീകരണമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താൻ നാം ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത്, എന്തിനാണ് ഈ മന്ത്രം എന്ന പേരിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അതൊരു സാധാരണ പ്രാർത്ഥനയല്ലേ? അതുകൊണ്ട് പ്രാർത്ഥന അതല്ലെങ്കിൽ രോഗം മാറാനുള്ള ദുആ എന്നതല്ലാതെ മന്ത്രം എന്ന് പഠിപ്പിക്കുന്നത് അതൊരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അതല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണതയിലേക്ക് ആളുകളെ കൊണ്ടുപോവലല്ലേ? ഇതാണ് ചോദ്യകർത്താക്കളുടെ, ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അങ്ങനെ ഒരു മന്ത്രം എന്ന് പറഞ്ഞ ഒന്ന് ഇസ്ലാമിലില്ല, അതൊരു പ്രാർത്ഥന മാത്രമാണ്. ഇത് നമ്മുടെ ഒരു വിഷയാവതരണത്തിൽ നാം സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്താണത്? ചില ആളുകൾ മന്ത്രം എന്ന ഒന്ന് ഇല്ല എന്നും അത് കേവലം ഒരു പ്രാർത്ഥന മാത്രമാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതേ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരമാണ് നാം പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനയ്ക്ക് ഹദീസിലും ഖുർആനിലും ഉപയോഗിച്ചിട്ടുള്ള പദം ദുആ എന്നാണ്. ദുആ എന്നാണ് പ്രാർത്ഥന. അതേസമയത്ത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം മന്ത്രം എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള പദം റുഖിയ എന്നാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രമാണത്, അത് കേവലം പ്രാർത്ഥന മാത്രമല്ല. അതേസമയത്ത് അതിൽ പ്രാർത്ഥനയില്ലേ? ഉണ്ട്, തീർച്ചയായും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാ മന്ത്രവും അഥവാ എല്ലാ റുഖിയയിലും പ്രാർത്ഥനയുണ്ട്. എന്നാൽ എല്ലാ പ്രാർത്ഥനയും എന്തല്ല? റുഖിയയല്ല, മന്ത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ആ പദം തന്നെ ഭാഷാ ഡിക്ഷണറികളിൽ ആ പദം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അന്നിഹായത്തു ഫി ഗരീബിൽ ഹദീസി വൽ അസർ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ എന്താണ് റുഖിയ എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. വഹുവ മിനർ റുഖിയി അസ്സുഊദു വൽ ഇർതിഫാ യുഖാലു റഖിയ യർഖാ റുഖിയൻ. റഖ എന്നൊക്കെ പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം കയറിപ്പോവുക, ഉയർത്തുക, അല്ലെങ്കിൽ ഉയരുക, ഉയർത്തുക എന്നൊക്കെയാണ്. ശേഷം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരാൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ അയാളിൽ നിന്ന് ഉയർത്തുക, അതല്ലെങ്കിൽ വന്നു ഭവിച്ച പരീക്ഷണങ്ങളെ, രോഗങ്ങളെ അതിനെ ഉയർത്തിയില്ലാതെയാക്കി അയാൾക്ക് ശിഫ നൽകുന്ന കാര്യം. അതുകൊണ്ടാണ് റഖ ഉയരുക അല്ലെങ്കിൽ ഉയർത്തുക എന്ന ആ പദത്തിൽ നിന്ന് റുഖിയ എന്ന പദം വന്നിട്ടുള്ളത് എന്ന് ധാരാളം ഭാഷാ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. കാരണം ആ പദത്തിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഇനി അൽ മിസ്ബാഹുൽ മുനീർ എന്ന് പറയുന്ന വിഖ്യാതമായ മറ്റൊരു ഭാഷ, പ്രത്യേകിച്ചും ഖുർആനിലും ഹദീസിലും വന്ന പദങ്ങളെ തന്നെ അതിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, റഖൈതുഹു അർഖീഹി റുഖിയൻ എന്ന് പറഞ്ഞാൽ അവദ്തുഹു ബില്ലാ, അള്ളാഹുവിനോട് ഇന്ന ആൾക്ക് വേണ്ടി രക്ഷ തേടി. അപ്പോൾ ഒരാൾക്ക് വേണ്ടി രക്ഷ തേടുക, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷ തേടുക, അതിനാണ് റുഖിയ എന്ന് പറയുന്നത് എന്ന് അൽ മിസ്ബാഹുൽ മുനീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അൽ മുഹ്കമു വൽ മുഹീത്തുൽ അഅദം എന്ന മറ്റൊരു വിഖ്യാതമായ ഗ്രന്ഥത്തിൽ കാണാം, വൽ ഔദതു വൽ മആദ, രക്ഷ തേടുക, അഭയം തേടുക എന്നൊക്കെ പറഞ്ഞാൽ അഥവാ അർ റുഖിയ, അത് റുഖിയയാണ്. യുർഖാ ബിഹൽ ഇൻസാനു മിൻ ഫസഇൻ ഔ ജുനൂനിൻ, പരിഭ്രമത്തിൽ നിന്നോ ഭ്രാന്തിൽ നിന്നോ ഒരാൾക്ക് രക്ഷ തേടലും അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന മന്ത്രവുമാണത്. ലി അന്നഹു യുആദു ബിഹ, കാരണം ആ റുഖിയ ഉപയോഗിച്ചുകൊണ്ട്, ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരീക്ഷണത്തിൽ നിന്ന് അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷ തേടുന്നത്. അതേപോലെ തന്നെ അന്നിഹായത്തു ഫി ഗരീബിൽ ഹദീസി വൽ അസർ എന്ന ഗ്രന്ഥത്തിൽ വീണ്ടും നമുക്ക് കാണാം, വ റുഖിയ, റുഖിയ എന്ന് പറഞ്ഞാൽ അൽ ഔദ അല്ലെങ്കിൽ അൽ ഉദ അല്ലതീ യുർഖ ബിഹ സാഹിബുൽ ആഫ കൽ ഹുമ്മ വസ്റ വഗൈരി ദാലിക മിനൽ ആഫാത്ത്. വിഷജന്തുക്കൾ തീണ്ടിയാലോ, അതല്ലെങ്കിൽ ബോധക്ഷയം വന്നാലോ, അപസ്മാരമുണ്ടായാലോ, അതേപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുടെ പ്രയാസം നീക്കാൻ വേണ്ടി ചൊല്ലുന്ന മന്ത്രമാണ്. അതേപോലെ തന്നെ ലിസാനുൽ അറബ്, അറബി ഭാഷയിലെ ഏറ്റവും വിഖ്യാതമായ ഗ്രന്ഥങ്ങളിലൊന്നാണ്. അവിടെ നമുക്ക് കാണാം, വൽഊദതു വൽ മആദതു വത്തഅവീദ്, രക്ഷ തേടൽ, കാവൽ ചോദിക്കൽ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടൽ, അത് തന്നെയാണ് അർറുഖിയ, അതാണ് റുഖിയ. യുർഖാ ബിഹൽ ഇൻസാനു മിൻ ഫസഇൻ ഔ ജുനൂനിൻ, ഭ്രാന്തിൽ നിന്നും പരിഭ്രമത്തിൽ നിന്നും അതേപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടി ചൊല്ലുന്നത്. അതേപോലെ തന്നെ തഹദീബുൽ ലുഗ, വിഖ്യാതമായ ആ ഗ്രന്ഥത്തിൽ കാണാം, റഖറാഖി റുഖിയതൻ വറഖിയ, ഒരാൾ റുഖിയ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇദ അവദ വനഫസ ഫി ഊദതിഹി, രക്ഷ തേടുക മാത്രമല്ല, വനഫസ, അപ്പോൾ അതിൻ്റെ കൂടെ ഊതുകയും ചെയ്യും. സാധാരണ ദുആയിൽ ഊതണം എന്നൊരു കണ്ടീഷൻ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവിടെ നഫസ് എങ്ങനെ കടന്നു വന്നു, ഊതുക എന്നതെങ്ങനെ വന്നു, അത് റുഖിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലിസാനുൽ അറബിലും നമുക്ക് കാണാം, റഖറാഖി റുഖിയതൻ എന്ന് പറഞ്ഞാൽ, ഇദ അവദ വനഫസ ഫി ഊദതിഹി, കാവൽ തേടുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിൽ ഊതുകയും ചെയ്യുക, അപ്പോഴാണത് മന്ത്രമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷാപരമായി നോക്കിയാൽ തന്നെ കേവലം ദുആ എന്നതിനപ്പുറത്ത് പ്രയാസങ്ങളും മറ്റു പരീക്ഷണങ്ങളും രോഗങ്ങളും ഭ്രാന്ത് അതേപോലെയുള്ള സംഗതികളൊക്കെ ഉയർന്നു പോകുവാനും നീങ്ങിക്കിട്ടുവാനും വേണ്ടി ചെയ്യുന്ന പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും അതിൻ്റെ രീതിക്കുമാണ് യഥാർത്ഥത്തിൽ റുഖിയ അല്ലെങ്കിൽ മന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങളൊക്കെ ദുആ എന്ന അധ്യായം അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും റുഖിയ എന്ന അധ്യായം വേറെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ റുഖിയ എന്നത് കേവലം ദുആ മാത്രമായിരുന്നെങ്കിൽ, പ്രാർത്ഥന മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അധ്യായം അവർ നൽകേണ്ടുന്ന ആവശ്യമില്ല, ദുആയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. എന്നാൽ റുഖിയ എന്നതിന് പ്രത്യേകം തന്നെ അധ്യായങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. മാത്രമല്ല, അത്തരം അധ്യായങ്ങൾക്ക് കീഴെ വന്ന ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖിയ എങ്ങനെയായിരുന്നു, പ്രവാചകൻ എങ്ങനെയാണത് പഠിപ്പിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 7 പ്രത്യേകതകൾ കാണാം. ഇത് മറ്റു ദുആകളിലില്ല. ഒന്നെന്താണ്? ഖുർആൻ പാരായണം ചെയ്യുക. കാരണം സാധാരണ നിലക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ അതിൽ ഖുർആൻ ഓതുക എന്നൊരു കണ്ടീഷൻ നിശ്ചയിച്ചിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതണം, അതല്ലെങ്കിൽ സൂറത്തുൽ ഫലഖ്, നാസ്, ആയത്തുൽ കുർസി ഇത് ഓതണം, അങ്ങനെ ഒരു കണ്ടീഷൻ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ റുഖിയയിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് മന്ത്രിച്ച സഹാബിയോട് പ്രവാചകൻ ചോദിച്ചത് വമാ അദ്റാക അന്നഹാ റുഖിയ, അതൊരു റുഖിയാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നാണ്. അപ്പോൾ അതിൽ ഖുർആൻ പാരായണം വരുന്നുണ്ട്, എല്ലാ ദുആകളിലും അത് വരുന്നില്ല. അതുകൊണ്ട് റുഖിയ എന്ന് പറഞ്ഞാൽ അത് കേവലം ദുആ ആണ് എന്ന വാദം തെറ്റാണ്. രണ്ടാമത്തത് നഫസ്, നേരിയ നിലക്ക് ഉമിനീര് കലർന്ന രൂപത്തിലുള്ള ചെറിയ നിലക്ക് അതിൻ്റെ ഒരു തണുപ്പ് കലർന്ന രൂപത്തിലുള്ള ഊത്ത്, അത് സാധാരണ ദുആയിൽ ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഊതണം എന്നൊരു കണ്ടീഷനില്ല. അതുകൊണ്ട് തന്നെ റുഖിയ അത് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് തഫുല് തന്നെ, അല്പം ഉമിനീര് ഉള്ള രൂപത്തിൽ തന്നെ ഉമിനീര് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, തുപ്പുക എന്നുള്ളത്, അതും മന്ത്രത്തിലുള്ളതാണ്. സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. സാധാരണ ദുആയിൽ അങ്ങനെ തുപ്പണം എന്നൊരു കണ്ടീഷൻ ആരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. നാലാമത്തത് കൈകൊണ്ട് തടവുക, അതല്ലെങ്കിൽ വേദനയുള്ളിടത്ത് കൈവെക്കുക. സാധാരണ ദുആകളിൽ അങ്ങനെ തടവുക എന്നുള്ള ഒരു സംഗതിയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി, കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ മതി. എന്നാൽ റുഖിയയിൽ തടവലുണ്ട്, അതുകൊണ്ട് തന്നെ അത് വേറെ തന്നെയാണ് കാര്യം. അതേപോലെ തന്നെ മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് ഉപയോഗപ്പെടുത്തി. പ്രവാചകന് പ്രത്യേകം പറയുകയും ചെയ്തു, നമ്മുടെ ഭൂമിയിലെ മണ്ണ് ശിഫ നൽകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണിന്റെ കൂടെ ഉമിനീരും കലർത്തിയിട്ട് വേദനയുള്ള ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ടുണ്ട്. സാധാരണ ദുആയിൽ മണ്ണ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടോ? അങ്ങനെ ഒരു നിയമം തന്നെയില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവും ഉപ്പും ചേർത്തുകൊണ്ട്, തേളുകുത്തിയപ്പോൾ ഉപ്പ് വെള്ളം അത് ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് പാരായണം ചെയ്തു. അപ്പം ഈ ഒരു രീതി സാധാരണ ദുആകളിലില്ല. മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. അതേപോലെ തന്നെ എണ്ണം പറഞ്ഞത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ 7 പാരായണം ചെയ്യുക. ദുആകളിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അതേപോലെ തന്നെ വേദന ഉണ്ടാകുമ്പോൾ ബിസ്മില്ല എന്ന് 3 പറയുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഹാദിർ എന്ന് 7 പറയുക. അപ്പോൾ എണ്ണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒറ്റ സംഖ്യയിലായാൽ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാധാരണ ദുആകളിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റുഖിയ എന്നത് മന്ത്രം എന്നത് ഒരു പ്രത്യേക ചികിത്സാ രീതി തന്നെയാണ്. അത് കൃത്യമായി ഹദീസുകളിലൂടെ പ്രവാചകന്റെ സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളിൽ ഒരാൾ പോലും അതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റുഖിയയിൽ ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ അത് കേവലം ഒരു പ്രാർത്ഥന മാത്രമാണ്, അതിനപ്പുറത്തൊരു പ്രത്യേക രീതിയല്ല എന്നുള്ളത് പ്രമാണങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് പറയുക സാധ്യമല്ല. പ്രമാണങ്ങളുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഐക്യഗണ്ഠേന പറഞ്ഞിട്ടുള്ളത് റുഖിയ എന്നത് അതൊരു പ്രത്യേക ചികിത്സാ രീതി തന്നെയാണ്. അതിൽ പ്രാർത്ഥനയുണ്ട്, പക്ഷേ അതൊരു കേവലം പ്രാർത്ഥനയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വിഷയത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ, ശരിക്കും പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വിഷയം ചോദിച്ചതെങ്കിൽ, ഇതാണ് പ്രമാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരുപാട് ഖൈറുകളുണ്ട്. നമ്മുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖൈറുകളാണ്. ഒരിക്കലും ഏതെങ്കിലും നിലക്കുള്ള ഒരു പക്ഷപാതിത്വത്തിന്റെ പേരിലോ, അതല്ലെങ്കിൽ കൃത്യമായൊരു പഠനം നടത്താത്തതിന്റെ പേരിലോ ഇത്തരം നന്മകളെ നാം സ്വന്തം നഫ്സിനും നമ്മുടെ കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും തടയരുത്, നിഷേധിക്കരുത് എന്നാണ് ഏറെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാ, വളരെ വ്യക്തമായ മറുപടിയാണ് ഉസ്താദ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും സംശയം തീരുന്ന രീതിയിൽ തന്നെയാണ് ഉസ്താദിൻ്റെ മറുപടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ല. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ണേറിന് യാഥാർത്ഥ്യമില്ലെന്നും ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്വീകാര്യമല്ലെന്നും ചിലർ പറയുന്നു, അത് ശരിയാണോ? ഈ ചോദ്യം കേട്ടാൽ തന്നെ അറിയാം ഹദീസ് നിഷേധികളായ ആളുകളിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരാറുള്ളത്. എന്നാലും സാധാരണക്കാർക്കും ഇത്തരം സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം.
മാഷാല്ല, രണ്ടാമത്തെ ചോദ്യം നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ധാരാളം ആളുകൾ പ്രത്യേകിച്ചും കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഉള്ളവൻ അവതരിപ്പിച്ചതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്ന് അതിനെ വിമർശിച്ചുകൊണ്ടും മറ്റുമൊക്കെ ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ണേറിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല, അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്, ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ പലതും സ്വീകാര്യയോഗ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വിമർശനം ഉന്നയിക്കുന്ന ആളുകളോടും അതേപോലെ തന്നെ ഇത്തരം സംശയങ്ങളുള്ള ആളുകളോടും അത്തരം വിമർശനങ്ങൾ കേട്ട് സംശയാലുക്കളായ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നാം കാര്യങ്ങളെ, ഏതൊരു വിഷയത്തിലാണോ നാം സംസാരിക്കുന്നത്, ആ വിഷയത്തിൽ അറിവുള്ള ആളുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ദുനിയാവിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. നമുക്കൊരു രോഗം വന്നാൽ നാം ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. പ്രത്യേകിച്ചും പ്രത്യേക അവയവങ്ങൾക്കുള്ള അസുഖമാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുക്കലേക്ക് തന്നെയാണ് നമ്മൾ പോവുക, സാധാരണക്കാരൻ്റെ അടുത്തേക്ക് പോവില്ല. ഒരു രോഗം വന്ന എഞ്ചിനീയർ അന്വേഷിച്ചല്ല നമ്മൾ പോവാറുള്ളത്. ഒരു രോഗം വന്നാൽ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരാളെ അന്വേഷിച്ചല്ല നമ്മൾ പോവാറുള്ളത്, പിന്നെ ആരെയാണ്? ഡോക്ടറെ അന്വേഷിച്ചാണ് പോവാറുള്ളത്. എന്നാൽ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നാം ഡോക്ടറുടെ അടുത്തേക്കല്ല പോവുക, എഞ്ചിനീയറുടെ അടുത്തേക്കാണ് പോവുക. അപ്പോൾ ഓരോ വിഷയത്തിലും ഇൽമുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയാലേ ആ വിഷയത്തിലെ ശരിയായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കോമണായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലും അതിൻ്റേതായ അറിവുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്. ഇത് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ദീനിൻ്റെ വിഷയം വരുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. ഹദീസിനെ കുറിച്ച് പറയുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട് യാതൊരു പരിജ്ഞാനമില്ലാത്തവർ പറഞ്ഞാലും അത് അംഗീകരിക്കുക, എന്തൊരു വിരോധാഭാസമാണ്. ഖുർആനിൻ്റെ തഫ്സീറിനെ കുറിച്ച് പറയേണ്ടത് ഖുർആനിൻ്റെ തഫ്സീറിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരല്ലേ? ഫിഖ്ഹിനെ കുറിച്ച് പറയേണ്ടത് ഫിഖ്ഹിൽ അവഗാഹമുള്ള ആളുകളല്ലേ? അഖീദയെക്കുറിച്ച് പറയേണ്ടത് അഖീദയിൽ അവഗാഹമുള്ള ആളുകളല്ലേ? എന്നാൽ ഏത് സാധാരണക്കാരനും അവൻ ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു, ഖുറാനിൽ ആയത്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു, അതൊക്കെ സാധാരണക്കാരായ ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്കുള്ള ശ്രദ്ധ പോലും, പ്രിയപ്പെട്ടവരെ, എന്താണ് ദീനിന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കാത്തത്? അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയത്തിൽ അതിൽ അവഗാഹമുള്ള ആളുകളാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ലോക മുസ്ലിമീങ്ങൾ അയിമ്മത്തുകളായി ഇമാമുമാരായി അംഗീകരിക്കുന്ന പർവ്വത സമാനരായ പണ്ഡിതന്മാരുണ്ട്. അവരെ ലോകത്തിലെ മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ലോക മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള, ലോക മുസ്ലിമീങ്ങളെ നയിച്ചിട്ടുള്ള, ഖുർആനിലും തഫ്സീറിലും ഹദീസിലും അതിൻ്റെ ഷറഹിലും ഫിഖ്ഹിലും അഖീദയിലുമെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള ലോകത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ പറയുന്നതൊന്നും കേൾക്കാതെ ലോകത്തിന് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഒരു സംഭാവനയും നൽകാത്ത സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ആ പണ്ഡിതന്മാർക്ക് വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കുക എന്നതും അങ്ങേയറ്റത്തെ വിഡ്ഢിത്തം നിറഞ്ഞൊരു കാര്യമാണ് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമുൻ, നിങ്ങൾക്കറിയാത്ത വിഷയം അറിവുള്ള, ആ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ണേറ് സത്യമാണോ? നമുക്കറിയാം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കമുള്ള ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. ഇസ്ലാമിക ലോകത്ത് ഹദീസിന്റെ വിജ്ഞാനീയത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള, ലോകത്തിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാർ സഹീഹായി ഉദ്ധരിച്ച ഹദീസുകൾ മാത്രമേ ഈ ഉള്ളവൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഇമാം നവവി റഹിമഹുല്ല, അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല, ഇബ്നാജർ അൽ അസ്കലാനി റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല, മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല, ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ പേര് കേട്ടാൽ അത് ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരൊക്കെ സഹീഹാണെന്നും സ്വീകാര്യയോഗ്യമാണെന്നും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഹദീസുകളെ ഹദീസ് വിജ്ഞാനീയത്തിൽ യാതൊരു കാൽവെപ്പും നടത്താത്തവരും ആ വിഷയത്തിൽ ഒരു സംഭാവനയും ലോകത്തിന് നൽകാത്തവരുമായ ആളുകളൊക്കെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കുറച്ചിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കണ്ണറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള, നമുക്കറിയാം തഫ്സീറിലും ഹദീസിലും ഖുർആന്റെ തഫ്സീറിലും ഹദീസിലും അഗാധ പാണ്ഡിത്യമുള്ള ഹാഫിളാണ് ഹാഫിളു ഇബ്നു കസീർ റഹിമഹുള്ള. അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് വഫീ ഹാദിയിൽ ആയത്തി ദലീലുൻ അലാ അന്നൽ ഐന ഇസാബതുഹ വ തഅ്സീറുഹ ഹഖ്ഖുൻ. ഈ ആയത്തിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? കണ്ണേറ് സത്യമാണെന്നും അത് ബാധിക്കുമെന്നും അതിന് സ്വാധീനമുണ്ട് എന്ന കാര്യത്തിന് ഈ ആയത്ത് തെളിവാണ്. ബി അംരില്ലാഹ്, അത് ഫലിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ്. ബി അംരില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം കണ്ണേർ ഫലിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കമാ വറദത് ബിദാലിക അൽ അഹാദീസുൽ മർവിയതു മിൻ തുറുഖിൻ മുതഅദ്ദിദതിൻ കസീറ, ആ വിഷയത്തിൽ എണ്ണമറ്റ പരമ്പരകളിലൂടെ ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. നോക്കൂ, ഹദീസ് വിജ്ഞാനീയത്തിൽ പണ്ഡിതമാരായ ആളുകൾ പറയട്ടെ, തഫ്സീറുകളിൽ പണ്ഡിതന്മാരായ ആളുകൾ പറയട്ടെ, അദ്ദേഹം പറയാണ് കണ്ണേറ് സത്യമാണ്. എണ്ണമറ്റ വഴികളിലൂടെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിന് ഷറഹ് നടത്തിയിട്ടുള്ള വിഖ്യാതനായ പണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, വലഅയ്നു നളറുൻ ബിസ്തിഹ്സാനിൻ മഷൂബിൻ ബിഹസദിൻ മിൻ ഖബീസി ത്വബ്ഇ യഹ്സുലു ലിൽ മൻളൂരി മിൻഹു ദററുൻ. കണ്ണ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ കണ്ണേറ് എന്ന് പറഞ്ഞാൽ അസൂയ കലർന്ന ആശ്ചര്യം തോന്നിക്കൊണ്ടുള്ള ഒരു നോട്ടമാണ്. അത് മൺലൂറിന് ആരെയാണോ നോക്കപ്പെട്ടത് ആ വ്യക്തിക്ക് അത് കാരണം ഉപദ്രവമുണ്ടാകുന്നു, ആ വ്യക്തിക്ക് അത് കാരണം ഉപദ്രവമുണ്ടാകുന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ് ഫത്ഹുൽ ബാരിയിൽ തന്നെ, വഅന്നൽ ഐന തകൂനു മഅൽ ഇജാബി വലൗ ബിഗൈരി ഹസദിൻ വലൗ മിനർ റജുലിൽ മുഹിബ്ബി വമിനർ റജുലി സ്വാലിഹ്. കണ്ണേറ് ആശ്ചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അസൂയയില്ലാതെ തന്നെ അതുണ്ടാകാം. ചിലപ്പോൾ നമ്മോട് ഏറ്റവും ഇഷ്ടമുള്ള ആളിൽ നിന്നും സ്വാലിഹായ ഒരാളിൽ നിന്ന് വരെ കണ്ണേറ് തട്ടും, സ്വഹാബികളിൽ നിന്ന് തട്ടിയതുപോലെ. മാത്രമല്ല വഅന്നല്ലദീ യുഅജിബുഹു ശൈഉ യംബഗി അൻ യുബാദിറ ഇല ദുആ ലില്ലദീ യുഅജിബുഹു ബിൽ ബറക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും അത്ഭുതമുള്ള ഒരു നല്ല കാര്യം കണ്ടാൽ ഉടനെ തന്നെ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വയക്കൂനു ദാലിക റുഖിയത്തൻ മിൻഹു, കാരണം അതൊരു റുഖിയയാണ്. അങ്ങനെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്താൽ കണ്ണേറ് തട്ടുകയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഐനു ഹഖ്ഖുൻ, ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്, കണ്ണേറ് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, അൽ ഇസാബത്തു ബിൽ ഐനി ഷൈഉൻ സാബിത്തുൻ മൗജൂദുൻ, കണ്ണേറ് തട്ടുക എന്നത് സ്ഥാപിക്കപ്പെട്ട ഉള്ള ഒരു കാര്യമാണ്. ഔ ഹുവ മിൻ ജുംലത്തി മാ തഹഖഖ കൗനുഹു, അനുഭവങ്ങളിലൂടെയും മറ്റും സ്ഥിരപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് കണ്ണേറ് എന്നുള്ളത്. അപ്പോൾ പ്രമാണങ്ങൾ കൊണ്ടും അനുഭവം കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അൽ ഐനു ഹഖുൻ എന്ന കാര്യം. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഖാലൽ മാസിരി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നത് അഖദൽ ജുംഹൂർ ബി ലാഹിരിൽ ഹദീസ്, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഹദീസിന്റെ ലാഹിറിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വ അൻകറഹു തവായിഫുൽ മുബ്തദിഅ, ഇതിനെ നിഷേധിച്ചത് ആരാണ്? മുബ്തദിഈങ്ങളാണ്, ബിദഅത്തിന്റെ ആളുകളാണ് കണ്ണേറിനെ നിഷേധിക്കുന്നത്. ശ്രദ്ധിക്കുക, കണ്ണേറിനെ ബിദഅത്തിന്റെ ആളുകൾക്കല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന ഒരു കാര്യമാണ് കണ്ണേറ് സത്യമാണ് എന്ന്. അത്രയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒന്നിനെ തള്ളുന്നവൻ പ്രമാണത്തേക്കാൾ കൂടുതൽ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്നവനാണ്, അത് മുബ്തദീങ്ങളാണ്. അഹ്ലുസുന്നന്റെ ആളുകൾ സുന്നത്തിനെ പിൻപറ്റുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സമിഅന വഅത്തഅന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു വിശ്വസിച്ചു, ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ പ്രവാചകന്റെ ഹദീസുകൾ വന്നാലും യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് മുബ്തദീങ്ങളുടെ സ്വഭാവമാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫൈദ അഖ്ബറ അശ്ശറഉ ബിവുഖൂഇഹി ലം യകുൻ ലിഇൻകാരിഹി മഅ്നൻ വഹൽ മിൻ ഫർഖിൻ ബൈന ഇൻകാരിഹിം ഹാദ വഇൻകാരിഹിം മാ യുഖ്ബിറു ബിഹി മിൻ ഉമൂരിൽ ആഖിറ. ശറഇൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ഒരർത്ഥത്തിലും പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ പരലോകത്തിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും അറിയിച്ചിട്ടുണ്ട്, അതിനെ നിഷേധിക്കുന്നവരും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ചില ആളുകൾ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നു, പരലോകത്ത് നടക്കുന്ന പലതും നിഷേധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ അവർ മതം തന്നെ അംഗീകരിക്കാത്തത് അവരുടെ യുക്തിക്ക് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവരും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള അത് എടുത്തു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്രമാത്രം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടും യുക്തിയുടെ ബുദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ തള്ളുന്നവർ അവർ മുബ്തദീങ്ങളാവാനേ വഴിയുള്ളൂ, അഹ്ലു സുന്നയുടെ ആളുകളുടെ നിലപാടല്ല അത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഫഅബ്തലത് ത്വാഇഫത്തുൻ മിമ്മൻ ഖല്ല നസീബുഹും മിനസ് സംഇ വൽ അഖരി അമ്റൽ ഐൻ. ചില സംഘം ആളുകൾ അവർക്കാകട്ടെ ബുദ്ധിയും കേൾവിയും അതിലുള്ള സൗഭാഗ്യം കുറഞ്ഞു പോയവരാണ്, ബുദ്ധിശക്തി കുറഞ്ഞു പോയ ആളുകൾ കണ്ണേറിനെ നിഷേധിക്കുന്നു. വഖാലു ഇന്നമാ ദാലിക ഔഹാമുല്ലാ ഹഖീഖത ലഹു, അവർ പറയുന്നത് കണ്ണേറിനൊരു യാഥാർത്ഥ്യവുമില്ല, അത് വെറും തോന്നലാണ് എന്ന് പറയുന്നവർ ബുദ്ധി കുറഞ്ഞവരും കേൾവി ശക്തി കുറഞ്ഞവരുമാണ്. വഹാഉലാഇ മിൻ അജ്ഹലിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമില്ലാത്തവരാണവർ. ബിസ്സംഇ വൽ അഖൽ, സമഇന്റെ കേൾവിയുടെ കാര്യത്തിലും അഖലിന്റെ കാര്യത്തിലും അങ്ങേയറ്റം ബുദ്ധി കുറഞ്ഞവരാണ്. വമിൻ അഗ്ലളിഹിം ഹിജാബൻ വ അക്സഫിഹിം തിബാ, അവരുടെ ഹൃദയങ്ങൾ മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു, മറവെക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നഫ്സുകളുടെ അർവാഹുകളുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒന്നും അറിവില്ലാത്ത ജാഹിലീങ്ങളായ ആളുകൾ മാത്രമേ കണ്ണേറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കൂ എന്ന് പറയുന്നത് ആരാണ്? ഖുർആനിലും ഹദീസിലും അഖീദയിലുമെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മഹുള്ളയാണ് ഈ കാര്യം പറയുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സൂറത്തുൽ ഫലഖിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത്, ഫഖദ് ദല്ലൽ കിതാബു വസ്സുന്ന അലാ അന്ന നഫ്സ ഹസദിൽ ഹാസിദി യുദിൽ മഹ്സൂദ്. അദ്ദേഹം പറയുന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഹാസിദിന്റെ കണ്ണ് അത് അസൂയപ്പെട്ടവന് ഫലിക്കും എന്നുള്ള കാര്യം. ഫനഫ്സു ഹസദിഹി ഷർറുൻ ഫയസ്ലു ബിൽ മഹ്സൂദി മിൻ നഫ്സിഹി വഅയ്നിഹി വഇൻ ലം യുദിഹി ബിയദിഹി വലിസാനിഹി. കൈകൊണ്ടോ നാവുകൊണ്ടോ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരാൾ അസൂയപ്പെടുമ്പോൾ അയാളുടെ നഫ്സിൽ നിന്നും കണ്ണിൽ നിന്നും പുറപ്പെടുന്ന ആ കാര്യം അത് മറ്റുള്ളവർക്ക് ബാധിക്കുന്നു, അങ്ങനെ അവർക്ക് കണ്ണേറ് തട്ടുമെന്ന് അദ്ദേഹവും വിശദീകരിക്കുന്നു. വഹാദിഹിൽ ഐൻ ഇന്നമാ തുഅസ്സിറു ബിവാസിതത്തിൻ നഫ്സിൽ ഖബീസ, മോശമായ ഒരു മനസ്സിൽ നിന്നാണ് കണ്ണേറുണ്ടാകുന്നത്, ആ നിലക്ക് കണ്ണേറ് തട്ടും എന്ന് അദ്ദേഹവും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു ഇബാറത്ത് കൂടി പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ധാരാളം അഹ്ലു സുന്നന്റെ പണ്ഡിതന്മാരുടേത് പറയാനുണ്ട്, കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും കണ്ണേറിന്റെ യാഥാർത്ഥ്യത്തെയോ അതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളെയോ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത്, വമദ്ഹബു അഹ്ലി സുന്ന, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് എന്താണ്? അന്നൽ ഐന, കണ്ണേർ എന്നത്, ഇന്നമാ തഫ്സുദു വ തഹ്ലകു ഇൻദ നവരിൽ ആഇനി ബിഫിഇലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് പ്രകാരം കണ്ണേർ ആർക്കാണോ തട്ടുന്നത് ആ വ്യക്തിക്ക് ഹലാക്ക് ഉണ്ടാകുന്നു, ഫസാദ് ഉണ്ടാകുന്നു, അങ്ങനെ കണ്ണേർ കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഒരു വേറെ ഒരു അഭിപ്രായമില്ല എന്നാണ് ഇമാം നവവി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നത്. കാരണം അത് ബിഫിഇലില്ലാഹി തആല അജറല്ലാഹു സുബ്ഹാനഹു വ തആല അലാദ അൻ യഖ്ലുഖ അദ്-ദററ ഇൻദ മുഖാബലത്തി ഹാദ അഷ്-ഷഖ്സ് ലിഷഖ്സിൻ. ഇത് ഖദറിന്റെ അപ്പുറത്തല്ല ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്, പിന്നെ അള്ളാഹു എന്തിനാണ്, ഖദർ എന്തിനാണ് എന്നൊക്കെയാണ്. ഇവിടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതേ ചോദ്യങ്ങൾ ഈ വിഷയത്തിലും ചോദിക്കാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല അപ്പോൾ എവിടെയാണ്? അള്ളാഹുവിന്റെ ഖദറിന് പ്രസക്തിയില്ലേ? ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ വിചാരിച്ചാൽ കൊല്ലുന്നു, ഒരു നാടിനെ തന്നെ ചുട്ടരിക്കുന്ന ബോംബ് വർഷിക്കാൻ വിചാരിച്ചാൽ അത് നടക്കുന്നു. അതൊക്കെ നടക്കുമ്പോഴും ഇതേ ചോദ്യം വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം, അള്ളാഹു ഇവിടെയില്ലേ, ഇതൊക്കെ ഖദറിന്റെ പുറത്താണോ എന്ന്. അപ്പോൾ ആ ചോദിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഇവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരമാണ്, അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ കണ്ണേറ് ഫലിക്കുക എന്നത് അള്ളാഹു നിശ്ചയിച്ച ഖദറാണ്. അത് തടയാനും അതിൽ നിന്ന് ചികിത്സ ലഭിക്കാനുമുള്ള ഖദറും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് രണ്ടും ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ കണ്ണേറിന് ഹഖീഖത്തില്ല എന്നത് മുബ്തദീങ്ങളായ ആളുകളുടെ വാദമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ഹദീസിലും ഖുർആനിലും അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ അത്തരം ഹദീസുകളെ നിഷേധിച്ചിട്ടില്ല. അഹ്ലു സുന്നയുടെ മദ്ഹബായിട്ടാണ് അവരത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും മറ്റു പക്ഷപാതിത്വങ്ങളൊക്കെ ഒഴിവാക്കി മുസ്ലിം ഉമ്മത്തിന് ഏറെ അപകടമുള്ളൊരു വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് അവർ പഠിച്ചിട്ടില്ലെങ്കിൽ. എന്നാൽ പഠിച്ച് മനസ്സിലാക്കിയാൽ ഇത് വളരെ ലളിതമാണ്. കാരണം ഇതിനുള്ള പരിഹാരം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നില്ല എന്ന് വിചാരിക്കുന്നവൻ അതിൻ്റെ പരിഹാരം തേടുകയില്ല, അതിനുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് പ്രൊട്ടക്ഷൻ്റെ മാർഗങ്ങളുണ്ട്. അതിൽ നിന്നൊരിക്കലും നമ്മൾ ഉമ്മത്തിനെ തടയരുത്. ഈ ഉമ്മത്തിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അവർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന, പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്ന ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ പ്രമാണബദ്ധമായി പഠിപ്പിക്കുമ്പോൾ ദയവ് ചെയ്ത് നാം അത്തരം നന്മകൾക്കെതിരിൽ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിൽ രംഗത്ത് വരരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം താല്പര്യത്തോടുകൂടി ഇതിനെ മനസ്സിലാക്കാൻ വിചാരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജാണ്. പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
മാഷാല്ലാ, വളരെ നല്ല മറുപടി. അൽഹംദുലില്ലാ, ഏതൊരു സാധാരണക്കാരനും ഹദീസുകളെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആരുടെ കണ്ണേറാണോ പറ്റിയത് അവരോട് ഒളിവ് എടുക്കാൻ പറയൽ അവർക്ക് വിഷമമുണ്ടാക്കില്ലേ? അതൊരു പിണക്കത്തിന് കാരണമാവില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.
മാഷാല്ലാ, ഇവിടെ മൂന്നാമതായി ചോദിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു, ആരുടെ കണ്ണാണോ പറ്റിയത് ആ വ്യക്തിയോട് വുളു എടുക്കാൻ ആവശ്യപ്പെടാൻ, അങ്ങനെ ആവശ്യപ്പെട്ട് വുളു എടുത്താൽ ആ വുളുവിൻ്റെ വെള്ളം കൊണ്ട് കുളിച്ചാൽ ശമനമുണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുകളോട് നിങ്ങളുടെ കണ്ണാണ് പറ്റിയത് അതുകൊണ്ട് വുളു എടുത്ത് തരണമെന്ന് പറയുമ്പോൾ അതവർക്കൊരു വിഷമമാവില്ലേ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ വിഷയം ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് അതിൽ വിഷമമുണ്ടാവാൻ പാടില്ല. വിഷമമുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്കതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണേറാണ് തട്ടിയത്, കണ്ണേറ് തട്ടും എന്ന വിഷയങ്ങൾ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കാത്ത ഒരാളോട് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്, അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. കാരണം കണ്ണേറ് തട്ടുക എന്നുള്ളത് അത് പ്രയാസകരമായൊരു കാര്യമാണ്. അതൊരു മറ്റൊരു സഹോദരന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ കാരണം ഒരാൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കുവാനുള്ള ബാധ്യതയും നമുക്കില്ലേ? അതുകൊണ്ട് അതവർക്കൊരു വിഷമമുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയായി നമ്മൾ അതിനെ കണ്ടാൽ മതി. ഉദാഹരണത്തിന്, ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഐനു ഹഖ്ഖുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്നാണ് പറഞ്ഞത്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ, ഖദറിനെ വല്ലതും മറികടക്കുമായിരുന്നെങ്കിൽ സബഖത്തുഹുൽ ഐനു, കണ്ണേറ് മറികടക്കുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഖദറിനെ മറികടന്നുകൊണ്ടല്ല കണ്ണേറ് പ്രവർത്തിക്കുന്നത്. വഇദസ്തുഗ്സിൽതും ഫഗ്സിലു, നിങ്ങളോട് ആരെങ്കിലും കൈകാലുകൾ കഴുകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വുളു എടുത്തു കൊടുക്കണം. അപ്പൊ ഇത് നബിയുടെ ഒരു കൽപ്പനയായി നമ്മൾ കാണണം. അപ്പോൾ അതിൽ വിഷമമുണ്ടാവാൻ പാടില്ല. ആരുടെ കണ്ണേറാണോ തട്ടിയത് അവരോട് വുളു എടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വുളു എടുത്തു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ സുന്നത്ത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിലൊരു വിഷമമുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫലാ വറബ്ബിക ലാ യുക്മിനൂന ഹത്ത യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കുകയും പ്രവാചകൻ വിധിച്ച ഒരു കാര്യത്തിൽ മനസ്സിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാതെ പരിപൂർണമായി സന്തോഷത്തോടുകൂടി അത് അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വിഷമവുമില്ലാതെ നമ്മൾ അതെന്ത് ചെയ്യേണ്ടതുണ്ട്? അത് അംഗീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് നമുക്ക് കാണാൻ സാധിക്കും. കാന യുമറുൽ ആഇനു ഫയതവദ്ദഉ സുമ്മ യഗ്തസിലു മിൻഹുൽ മഈൻ. ആരുടെ കണ്ണേറാണോ തട്ടിയത് ആ വ്യക്തിയോട് വുളു എടുക്കാൻ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കൽപ്പനയാണ്, അതൊരു കൽപ്പനയാണ്. എന്നിട്ട് കണ്ണേറ് തട്ടിയാൾ ആ വുളുവിന്റെ വെള്ളം ഉപയോഗിച്ച് കുളിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്കതിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, നമ്മുടെ ഒരു സഹോദരന് നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒന്ന് വുളു എടുക്കുന്നത് കൊണ്ട് അയാൾക്കൊരു ഹൈറുണ്ടാകുമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് കണ്ണേറ് എൻ്റെത് തട്ടി എന്ന് പറയുമ്പോൾ അതെന്നൊരു മോശക്കാരനായ ആളുകൾ കരുതാൻ കാരണമായി തീരൂലേ എന്നാണ്. ഒരിക്കലും അങ്ങനെയില്ല. കാരണം ഉലമാക്കൾ വിശദീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു, അസൂയയോടുകൂടിയും കണ്ണേറുണ്ടാകും, എന്നാൽ ഒരു അസൂയയുമില്ലാതെ നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളുടെ കണ്ണേറും തട്ടിയേക്കാം. കാരണം കണ്ണേറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇജാബാണ്, ഒന്നിനോടൊരു ആശ്ചര്യവും അത്ഭുതവും തോന്നലാണ്. അത് സ്വന്തം മക്കൾക്ക് പിതാവിന്റെയോ ഉമ്മയുടെ കണ്ണേറ് പറ്റിയേക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെയോ നേരെ തിരിച്ചും പറ്റിയേക്കാം. ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിലും സ്വാലിഹീങ്ങളായ ആളുകളുടെ കണ്ണുവരെ തട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണേറ് തട്ടി എന്നതുകൊണ്ട് മാത്രം ഒരാൾ മോശക്കാരനാവണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് നമ്മളുടെ ഒരു വാക്ക് കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. എങ്കിലേ അള്ളാഹുവിൻ്റെ അടുത്ത് അതിനൊരു പ്രായശ്ചിത്തമാവുകയുള്ളൂ. അതോടൊപ്പം പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് സമൂഹത്തിനൊരു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കലുമായി. അതുകൊണ്ട് അവരോട് അങ്ങനെ ആവശ്യപ്പെടാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല. ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂല് പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി അത് ചെയ്യുക. അതിലൊരു പ്രയാസവും വിചാരിക്കേണ്ടതില്ല എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനുള്ള ഒരു തൗഫീഖ് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാ, നല്ല ഉത്തരം, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ശ്രോതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചോദ്യമാണ്, വലിയ അശുദ്ധിയുള്ള ആളുടെയോ അമുസ്ലിമിൻ്റെയോ കണ്ണേറ് ബാധിച്ചാൽ എന്ത് ചെയ്യണം? അവരുടെ വുളു ശരിയാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. ഒരു അമുസ്ലിമിൻ്റെ കണ്ണേറ് ബാധിച്ചാൽ വുളു എടുക്കാൻ പറയുമ്പോൾ അവരുടെ വുളു ശരിയാവില്ല എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു.
മാഷാല്ലാ, വളരെ ശ്രദ്ധേയമായ, എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത്, ഇപ്പോൾ ഇവിടെ വുളു എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണ വുളു എടുക്കുക മുസ്ലിമീങ്ങളാണ്. ഇനി മുസ്ലിമീങ്ങളാണെങ്കിൽ തന്നെ ചില ആളുകൾ ചോദിച്ചതുപോലെ ജനാബത്തുകാരായ ആളുകൾ, വലിയ അശുദ്ധിയുള്ള ആളുകൾ, ചില ചോദ്യങ്ങളിൽ എനിക്കങ്ങനെ കാണാൻ സാധിച്ചു ചില കമൻറ്റുകളിൽ, ജനാബത്തുകാരായ ആളുകൾ എന്ത് ചെയ്യണം? അവരുടെ കണ്ണേറാണ് പറ്റിയതെങ്കിൽ എന്ത് ചെയ്യണം? ഇനി അമുസ്ലിമിൻ്റെതാണ് പറ്റിയതെങ്കിൽ അമുസ്ലിമിൻ്റെ വുളു ശരിയാവൂല, ജനാബത്തുകാരൻ്റെ വുളുവും ശരിയാവുകയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്നതാണ് വളരെ മാന്യമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പറയാനുള്ളത്, ഉലമാക്കൾ വിശദീകരിച്ചു, ഹദീസിൽ വന്ന പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വുളു എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശർഇയായ വുളുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ച് ഹദീസിലുള്ളത് മുഖവും കൈയും കൈമുട്ടുകളും കാലും അതേപോലെ തന്നെ കാൽമുട്ടും അതേപോലെ തന്നെ ധരിച്ച വസ്ത്രം അഥവാ നമ്മൾ ഉടുക്കുന്ന തുണിയുടെ അരയുടെ ഭാഗം അവിടെയും കഴുകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഹദീസിൽ വന്ന പ്രയോഗം, വഇദസ്തു ഗസിൽതും ഫഗ്സിലു, നിങ്ങളോട് കഴുകാൻ ആവശ്യപ്പെട്ടാൽ. അവിടെ ഗസല എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് ശറഈയായ വുളു തന്നെ ആവണം എന്നില്ല എന്നുള്ളതാണ്. ശറഈയായ വുളു തന്നെ ആവണമെന്നില്ല. കാരണം മുഖം കഴുകാനും കൈകാലുകൾ കഴുകാനുമൊക്കെ ആർക്കും സാധിക്കും. ഇവിടെ അത് സംഭവിച്ചാൽ മതി. കാരണം ആരുടെ കണ്ണാണോ പറ്റിയത് അയാളുടെ ശരീരത്തിലെ ഭാഗങ്ങൾ കഴുകുക എന്നതേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മുസ്ലിമീങ്ങളാണെങ്കിൽ അൽഹംദുലില്ലാ, വുളു ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. വുളുവിലൂടെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ അത് വുളു തന്നെ ആയിക്കൊള്ളണം എന്നില്ല. സൗദി അറേബ്യയിലെ പണ്ഡിത സഭ ഈ വിഷയത്തിൽ നൽകിയ മറുപടികളിൽ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, വഇദ ആലിമൽ മഅയൂനു മൻ അസാബഹു ബിഐനിഹി ഫഇന്നഹു യുശ്റഉ ലഹു അൻ യത്ലുബ മിൻഹു അൻ യഗ്സില വജ്ഹഹു വയദൈഹി വദാഖിലത ഇസാരിഹി ഫി ഇനാഇൻ സുമ്മ യഗ്തസിലുൽ മഅയൂനു ബിദാലിക്. കണ്ണേർ തട്ടിയ ആൾക്ക് ആരുടെ കണ്ണാണോ തട്ടിയത് എന്നറിയാമെങ്കിൽ ആ വ്യക്തിയോട് ആവശ്യപ്പെടാം എന്ത്? മുഖം കഴുകാനും കൈകൾ കഴുകാനും അതേപോലെ തന്നെ തുണി കഴുകാനും അതൊരു പാത്രത്തിലേക്ക് കഴുകിയ വെള്ളമാക്കാനും ആവശ്യപ്പെടാം, എന്നിട്ട് അത് ഉപയോഗിച്ച് കുളിക്കാം. അപ്പോൾ ഇവിടെ വുളു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് കഴുകിയാലും മതിയാകുന്നതാണ്. അബ്ദുൽ അസീദ് ബിൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റഹിമഹുല്ലയും അതേപോലെ തന്നെ അബ്ദുർ റസാഖ് അഫീഫി റഹിമഹുല്ലയും അബ്ദുല്ലാഹിബ്നു ഖദയാൻ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരും എല്ലാം നൽകിയിട്ടുള്ള ഫത്വകളിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലയും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ, പ്രത്യേകിച്ചും കിതാബു തൗഹീദിന്റെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, വയുസ്തഅമലു ലിൽ ഐനി തരീഖതൻ ഉഖ്ര ഗൈറു റുഖിയ, നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം, മന്ത്രിക്കാം. ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട്, ആ വഴിയാണ് വഹുവൽ ഇസ്തിഗ്സാൽ, കഴുകാൻ ആവശ്യപ്പെടൽ, അങ്ങനെ കഴുകൽ. വഹിയ അൻ യുതബിൽ ആഇൻ, അതെങ്ങനെയാണ്, കണ്ണേറ് ആരുടേതാണോ തട്ടിയത് അയാളെ കൊണ്ടുവരിക. വയുത്തലബു മിൻഹു അയ്യ തവദ്ദ, വുളു എടുക്കാൻ ആവശ്യപ്പെടുക. സുമ്മ യുഖദു മാ തനാസറ മിനൽ മാഇ മിൻ അവാഇ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക. വയുസബ്ബു അലൽ മുസാബ് വയശ്റബു മിൻഹു വയബ്റഉ ബിഇദ്നില്ല, അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം. ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനുമതിയോടുകൂടി ശിഫയുണ്ടാകുന്നതാകുന്നു. ഇനി മറ്റൊരു തരീഖത്ത് കൂടിയുണ്ട്, മറ്റൊരു വഴി കൂടിയുണ്ട്. എന്താണത്? വഹുനാക തരീഖത്തു നുഖറ, മറ്റൊരു വഴിയുണ്ട്. എന്താണത്? വലമാനി അമിൻഹ അയ്ദൻ, അതിനും തടസ്സമൊന്നുമില്ല. വഹിയ അൻ യുഖദ ഷൈഉൻ മിൻ ശിആരിഹി, അയാളുടെ അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി. ഐമാ യലി ജിസ്മഹു മിന സിയാബി കസൗബി വത്താഖിയ വസ്സിർവാൽ വഗൈരിഹ, അയാൾ ഉപയോഗിച്ച, കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇസാർ അടിയിലുടുക്കുന്ന തുണി, ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ്. അത് തലയിൽ കെട്ടിയ ദാവാം, അതല്ലെങ്കിൽ ബനിയനാകാം, ഇതേപോലെ പറഞ്ഞ തുണിയോ സിർവാലോ ആകാം, അല്ലെങ്കിൽ അവി തുറാബ് ഇദാ മഷ അലൈഹി വഹു വറത്ബുൻ, ആ വ്യക്തി നടന്നുപോയ മണ്ണ്, ആ മണ്ണിൻ്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും. വഹുവ മുജറബുൻ, പല അനുഭവങ്ങളിലൂടെ അത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൈകാലുകൾ ഒന്നും കഴുകിയിട്ടില്ലെങ്കിലും ആ വ്യക്തി ഉപയോഗിച്ച വല്ലതും കിട്ടിയാൽ മതി. അപ്പോൾ അമുസ്ലിമായ ഒരു വ്യക്തിയാണെങ്കിൽ ഒന്നാമത് അത് ശറഈയായ വുളു തന്നെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വുളു എടുത്താലും അതിന് പകരമാകും, എന്നാൽ വുളു ഇല്ലാതെ തന്നെ അത് ചെയ്യാം. അതുകൊണ്ട് തന്നെ ജനാബത്തുകാരനാണെങ്കിലും പ്രശ്നമില്ല, അമുസ്ലിമാണെങ്കിലും പ്രശ്നമില്ല. ഇനി ഈ രീതി തന്നെ വേണമെന്നുണ്ടോ? അവർ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വസ്ത്രം മതിയാകുന്നതാണ്, അവർ നടന്ന മണ്ണ് പോലും മതിയാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതേപോലെ തന്നെ വിഖ്യാ ഇമാം മുനാവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫൈദുൽ ഖദീർ എന്ന വിഖ്യാതമായ ഹദീസിൻ്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഖാല സുഹരിയു, ഇമാം സുഹരി റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നു, വ അഖ്ബറ അന്നഹു അദ്റകൽ ഉലമാ യസിഫൂനഹു വ മവാബിഹിൽ അമൽ വ ദാലിക അന്ന ഗസ്ല وجهه انما هو صبته واحده بيده اليمنى وكذا سائر اعضاء وليس على صفه غسل الاعضاء في الوضوء. കണ്ണേറ് തട്ടിയ ആരുടേതാണോ കണ്ണേറ് തട്ടിയത്, അയാളുടെ കൈകാൽ കൈകൾ, അത് ഒരിക്കലും വുളുവിന്റെ സിഫത്ത് പോലെയല്ല, അത് വുളുവുമായിട്ട് അതിന് ബന്ധമില്ല. വുളു എടുത്താൽ കുഴപ്പമില്ല, കാരണം വുളു എടുത്താലും ഇതേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത് വുളു പോലെ തന്നെയല്ല, കാരണം നമുക്കറിയാം വസ്ത്രം ഉപയോഗിക്കുക എന്നത് വുളുവിൽപ്പെട്ട ഒരു കാര്യമല്ല, പിറകിലൂടെ മറ്റൊരാളുടെ ശരീരത്തിൽ ഒഴിക്കുക എന്നത് വുളുവിൽപ്പെട്ടതല്ല. അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ്, അതിനെ വുളുവുമായി കണക്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും, ജനാബത്തുകാരനും ചെയ്യാൻ സാധിക്കും, മറ്റാർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും. അമുസ്ലിമീങ്ങളാണ്, അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായിത്തീരും. ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. പിന്നെ എന്താണ്, കാരണം ഈ ഒരു മാർഗം മാത്രമല്ല, ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം, അതിനപ്പുറത്ത് വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ചികിത്സ തേടുക, അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടും മറ്റു അധ്യായങ്ങളും ആയത്തുകളും അദ്ക്കാറുകളും ഓതിക്കൊണ്ടുള്ള റുഖിയയുമുണ്ട്. അതെല്ലാം മാർഗങ്ങളാണ്. അപ്പോൾ ഒരുപാട് മാർഗമുണ്ട്, ഈ ഒരു മാർഗം മാത്രമല്ല. ഈ ഒരു മാർഗം കൂടുതൽ ഫലപ്രദമാണ് കണ്ണേറിന് എന്ന് മാത്രം. അതിന് സാധിക്കുന്ന സന്ദർഭത്തിൽ അത് ചെയ്യുക, അതിന് സാധിക്കാത്തൊരവസരത്തിൽ മറ്റു വഴികൾ തേടിയാൽ മതിയാകുന്നതാണ് എന്നാണ് നമുക്ക് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രയാസമില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
മാഷാ വളരെ വ്യക്തമായുള്ള മറുപടി. ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു സംശയം ബാക്കിയില്ലാത്ത രീതിയിൽ തന്നെയാണ് താങ്കളുടെ മറുപടി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി മറ്റൊരു ചോദ്യം, മനസ്സിൻ്റെ വേദനയ്ക്ക് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത്? മാനസികമായുള്ള പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്ത് മന്ത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്?
മാഷാല്ലാ, ഇവിടെ ചോദിക്കപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ മന്ത്രിക്കാം, പക്ഷേ മനസ്സിൻ്റെ പ്രയാസത്തിന് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ ധാരാളമാണ്. പല ആളുകളും ടെൻഷനുകളെക്കുറിച്ച് പറയുന്നു, സങ്കടമാണ്, ബേജാറാണ്, ആവലാതിയാണ്, ഉത്കണ്ഠയാണ്, പലതും തോന്നുന്നു, മരിക്കാൻ തോന്നുന്നു, ജീവിതത്തിൽ ഒരു ഉന്മേഷവുമില്ല, ആവേശവുമില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയൊരു മരുന്ന് നമ്മുടെ കൈകളിലുണ്ട്. ആ മരുന്ന് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. എന്താണത്? പരിശുദ്ധ ഖുർആനാണത്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ടാകും. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രായിൽ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നത് ശിഫയാണ്, വിശ്വാസികൾക്ക് കാരുണ്യവുമാണ്. എന്നാൽ വാലിമീങ്ങൾക്കത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വലാ യസീദുൽ വാലിമീന ഇല്ലാ ഖസാറ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ ശിഫയാണുള്ളത്. മനസ്സിനും ശരീരത്തിനും എല്ലാമുള്ള ശിഫ അതിലുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. ഇങ്ങനെ വിഷമമാണ്, സങ്കടമാണ് എന്ന് പറയുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷത്തോടും ഖുർആനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം സീറോ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഖുർആൻ അവർ ഓതി നോക്കാറില്ല, റമദാനിൽ വല്ലപ്പോഴും ഓതിയാലായി, ഖുർആനിൽ നിന്ന് ഹിഫ്ളില്ല, ഒരധ്യായത്തിൻ്റെയും അർത്ഥം പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത്? സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യാ അയ്യുഹ നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്കിത് അല്ലാഹുവിൽ നിന്നൊരു നല്ല സദുപദേശവും അതേപോലെ തന്നെ ഹൃദയങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ശിഫയും വന്നിരിക്കുന്നു എന്നാണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മാർഗദർശനവും വിശ്വാസികൾക്കുള്ള കാരുണ്യവുമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. ഇത് അല്ലാഹുവിന്റെ ഫദ്ലു കൊണ്ടും അവന്റെ റഹ്മത്തു കൊണ്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളെക്കാളെല്ലാം എത്രയോ ഉന്നതമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ്. ഏറ്റവും വലിയൊരു ഫദ്ലും റഹ്മത്തുമാണ് ഖുർആൻ. ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതിലുണ്ട്. പക്ഷേ ആലോചിക്കുക, നമ്മൾ ഖുർആനിൻ്റെ പഠിതാക്കളാണോ? ഖുർആൻ പാരായണം ചെയ്യുന്നവരാണോ? അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ മറ്റും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? എങ്കിലേ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഖുൽ ഹുവല്ലദീന ആമനു ഹുദൻ വശിഫ, വിശ്വാസികൾക്കത് മാർഗദർശനവും ശിഫയുമാണ് എന്ന് സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്തു റഅദിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഹൃദയത്തിന് ശാന്തി നൽകുന്നത്. തീർച്ചയായും മനസ്സിന് സമാധാനം ലഭിക്കും, എല്ലാ സങ്കടങ്ങളും ഇല്ലാതെയാകും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുക? തൗഹീദുള്ളവനാകണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മനസ്സിന് സ്ഥിരതയും സമാധാനവും നൽകുന്നത് തൗഹീദാണ്. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു വിശ്വാസികളെ പിടിച്ചു നിർത്തും ഏത് പ്രതിസന്ധിയിലും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. തൗഹീദ് ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരം തൗഹീദ് പഠിക്കലാണ്. പലരും തൗഹീദ് ശരിക്കും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. തൗഹീദ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ തഹസൻ ഇന്നല്ലാഹു മഅന, ഒരു സങ്കടവും വേണ്ട, അള്ളാഹു കൂടെയുണ്ട്, ഈ ചിന്ത അവരെ എല്ലാ സന്ദർഭത്തിലും നിർഭയന്മാരാക്കി തീർക്കും. പക്ഷെ തൗഹീദ് പഠിക്കുന്നതിലൊക്കെ വളരെ പിറകിലാണ് നമ്മൾ. അള്ളാഹുവിന്റെ തൗഹീദുർ റുബൂബിയത്ത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം. ധാരാളമായി അള്ളാഹുവിനോർക്കണം. എങ്കിൽ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെ തൗഹീദ് പഠിച്ചും ഖുർആൻ ഓതിയും ഖുർആൻ പഠിച്ചും അതനുസരിച്ച് ജീവിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് ഒരു സംശയവും വേണ്ട, നന്മ നിറഞ്ഞ ഒരു ഹയാത്തുൻ തയ്യിബ, വമൻ യഅമൽ മിന സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല ഒരു ജീവിതം ഞാൻ നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷെ നമ്മുടെ ഈമാൻ ശരിയാണോ, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ ഉണ്ടോ, അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെന്ന് സഹാബികൾ പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അള്ളാഹുവേ, എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ്. വൽ ആജിസി വൽ കസൽ, എല്ലാ തോൽവികളിൽ നിന്നും എല്ലാ മടിയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വൽ ബുഖ്ലി വൽ ജുബുൻ, അതേപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതേപോലെ തന്നെ കടങ്ങൾ കുന്നുകൂടുന്നതിൽ നിന്നും ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നുമൊക്കെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് സങ്കടങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ വലിയ സങ്കടം വന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയുണ്ട്, അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹ്മഹുള്ളയും മറ്റു മുഹദ്ദിസീങ്ങളും ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഖാൽ അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹസനുൻ. ഒരു അടിമക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയായ സ്ത്രീയുടെയും പുരുഷന്റെയും മകനാണ്. മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖവാഉക്, എന്റെ ജീവിതത്തിൽ നിന്റെ വിധികളാണ്, നിന്റെ വിധികളെല്ലാം നീതിപൂർവവുമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അവ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക. നിനക്ക് നീ നൽകിയ എല്ലാ പേരുകളെയും മുൻനിർത്തി, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലൂടെ നീ അവതരിപ്പിച്ച, നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചുകൊടുത്ത, അല്ലെങ്കിൽ അദൃശ്യജ്ഞാനത്തിൽ നീ പ്രത്യേകമാക്കി വെച്ച നിന്റെ എല്ലാ പേരുകളെയും മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഗമ്മി. ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തവും എന്റെ നെഞ്ചിന്റെ പ്രകാശവും എന്റെ സങ്കടങ്ങളെയും എന്റെ ഉത്കണ്ഠകളെയും ടെൻഷനുകളെയും മാറ്റുന്നതാക്കി ഖുർആനിനെ നീ മാറ്റണമേ. അപ്പൊ ഖുർആനിലൂടെയാണ് നമ്മുടെ ടെൻഷൻ മാറുന്നത്, നമ്മുടെ സങ്കടങ്ങൾ മാറുന്നത്. അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വ അബ്ദലഹു മകാന ഹുസ്നിഹി ഫറഹ, അള്ളാഹു അവന്റെ എല്ലാ ടെൻഷനും മാറ്റിക്കൊടുക്കും, പകരം സന്തോഷം നൽകുകയും ചെയ്യും. ടെൻഷൻ മാറ്റുക മാത്രമല്ല പകരം സന്തോഷം നൽകുകയും ചെയ്യും. ഈ ദുആ സ്വഹാബി ഞങ്ങൾ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ടവരൊക്കെ ഇത് പഠിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ദുആ നമ്മൾ പഠിച്ചു ചെല്ലണം. അതോടൊപ്പം ഈ ദുആയിലുള്ളത് എന്താണ്? ഖുർആനിലൂടെ നമ്മുടെ സങ്കടങ്ങൾ മാറണം എന്നാണ്. അതിന് ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും വേണം. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മഹുള്ള അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടമോ വിഷമമോ പ്രയാസമോ ഉണ്ടായാൽ പ്രവാചകൻ ഇങ്ങനെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി സബ്ഇ വറബ്ബുൽ അർശിൽ കരീം. എല്ലാം അറിയുന്നവനും മഹാനും ഉന്നതമായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനും അതേപോലെ തന്നെ ഏഴ് ആകാശങ്ങളുടെയും മാന്യമായ സിംഹാസനത്തിന്റെയും നാഥനായ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ ദുആകളും മറ്റു ദുആകളും ഒക്കെ നമുക്ക് ചൊല്ലാം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് മനസ്സിലാക്കലും അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കലും നിരന്തരമായി ഖുർആനുമായിട്ടുള്ള ബന്ധവുമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ രോഗത്തിന് മാത്രമല്ല ഷിഫാ ഉല്ലിമാഫി സുദൂർ, നെഞ്ചകത്തുള്ള സകല പ്രശ്നങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ പരിഹരിക്കപ്പെടും. പക്ഷേ നമ്മൾ മനസ്സ് വെക്കിച്ച് ഉത്സാഹിച്ച് അതിന് നേരെ ഇറങ്ങിത്തിരിക്കണം എന്ന് മാത്രം. വ്യാമോഹങ്ങൾ കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രവർത്തനത്തിലൂടെയല്ലാതെ, സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയല്ലാതെ ഒരു നേട്ടവും കൊയ്തെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ, തൽക്കാലം ഇന്നത്തെ ഈ ഒരു ചോദ്യോത്തരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഇൻഷാ അല്ലാ ഉസ്മാനത്തോല തൗഫീക്ക് ചെയ്താൽ അടുത്ത പാർട്ടിൽ, അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് മറ്റു ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യട്ടെ, കാര്യങ്ങളെ നല്ല നിലക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.
ഇനിയും കുറച്ച് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമ്മുടെ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. സമയപരിമിതി കാരണം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.